അർഹന്റെ പരമേശ്വരന്റെ ശരീരാർത്ഥത്തിന് ശരീരത്തിൽ പകുതി പകുത്തു വാങ്ങാനായിട്ട് നിൽക്കുന്നവളാണ് ദേവി. ശരീരാർത്ഥ ഹരാം ഹരസ്യ. ഈ കാര്യം കേട്ട് ഹിമവാന് വലിയ സന്തോഷമായി ആനന്ദമുണ്ടായി. എങ്കിലും ഭഗവാൻ ഇപ്പൊ ഗംഭീരമൂർത്തിയായിട്ടിരിക്കുകയാണ് പരമേശ്വരൻ. ദാക്ഷായണി യാഗത്തില് തന്റെ ശരീരം ഉപേക്ഷിച്ചതോടുകൂടെ ഭഗവാൻ ഈ വാർത്ത അറിഞ്ഞ് ഉഗ്രതാണ്ഡവം ചെയ്ത് തന്റെ ശിരസിൽ നിന്ന് ജടപറിച്ച് ചുവട്ടിലടിച്ചു. അന്ന് ഭദ്രകാളിയും വീരഭദ്രനെയും സൃഷ്ടിച്ച യാഗം മുഴുവൻ നശിപ്പിച്ച് ദക്ഷനെ വധിച്ചു. ദക്ഷന്റെ ശിരസ് അറുത്തെടുത്തു. പിന്നീട് ദേവന്മാരും എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ഒരു ആടിന്റെ തല അവിടെ വെച്ചു കൊടുത്തു. ആ യാഗമൊക്കെ അസ്തമിച്ച് ഭഗവാൻ ദേവിയും വിട്ടു പിരിഞ്ഞതോടുകൂടെ ഗംഭീര സമാധിയിലാണ്ടിരിക്കുകയാണ്. ലോകവ്യവഹാരമേ ഇല്ലാതെ ദക്ഷിണാമൂർത്തി സ്വരൂപനായിട്ട് ഭഗവാൻ ആ സമയത്താണ് തീരുന്നത്. ദേവിയെ വിട്ടു പിരിഞ്ഞ സമയത്താണ് ഭഗവാൻ ദക്ഷിണാഭിമുഖമായിട്ട് തിരിഞ്ഞ് മൗനമുദ്രയില് ചിന്മുദ്രയില് നിശ്ചല തത്വം അവർ അവലംബിച്ച് നിരന്തര സമാധിസ്ഥനായിട്ട് ഭഗവാൻ ലോകവ്യവഹാരമേ ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പൊ ദക്ഷിണ ഹിമവാന് ഭയം. ഭഗവാനോട് എങ്ങനെ പോയിട്ട് ഈ വിവാഹ കാര്യം പറയും? ഭഗവാൻ ആണെങ്കിൽ ലോകവ്യവഹാരമേ ഇല്ലാതെ ദേവിയെ വിട്ട് പിരിഞ്ഞ ശേഷം നിരന്തരം അന്തർമുഖനായിട്ട് സമാധിസ്ഥനായിട്ട് ലോകത്തിൽ കണ്ണു തുറന്ന് ലോകമുണ്ടോ ഇല്ലയോ എന്ന് പോലും തുറന്നു നോക്കാതെ അന്തർമുഖനായിട്ട് ഇരിക്കുന്നു ഭഗവാൻ. ഈ ഭഗവാനോട് പോയിട്ട് എങ്ങനെ ഈ വിവാഹ കാര്യം പറയുന്നു പറഞ്ഞ് ഭഗവാൻ എവിടെയെങ്കിലും നിരാകരിച്ചാലോ, ഭഗവാൻ കോപം വന്നാലോ എന്നൊക്കെ ഭയന്നുകൊണ്ട് ഹിമവാൻ ഈ കഥ അവിടെ പോയിട്ട് ഈ ഭഗവാനായിട്ട് ഇങ്ങോട്ട് അതിന് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാലേ ഇനി അതിനുവേണ്ടി പ്രവർത്തിക്കുള്ളൂ എന്ന് വെച്ച് ഹിമവാൻ വെറുതെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ദേവന്മാരൊക്കെ കൂടെ പോയി താരകാസുരൻ ദേവന്മാർക്ക് വലിയ ഉപദ്രവം ചെയ്ത് ദേവലോകമൊക്കെ പിടിച്ചടക്കി ദേവന്മാരെയൊക്കെ പുറത്തേക്കാക്കിയിരിക്കുകയാണ്. ഈ ദേവന്മാർക്ക് അസുരന്മാർക്കും എപ്പോഴും ചണ്ടയാണ്. വേദത്തിൽ തന്നെ നിറയെ വരും ദേവന്മാസുരന്മാരും അസുരന്മാരും കൂടെ ചണ്ട കൂട്ടി എന്നുള്ളത്. ഇവിടെ താരകാസുരൻ ദേവന്മാരെയൊക്കെ പുറത്തേക്കാക്കിയിരിക്കുകയാണ്. ആ താരകാസുരനെ വധം ചെയ്യണമെങ്കിൽ പരമേശ്വരനും ദേവിക്കും കൂടിയുള്ള സംയോഗത്തിലുണ്ടാവുന്ന ഒരു ദിവ്യ തേജസ് കൊണ്ട് ഈ താരകാസുരനെ വധിക്കാൻ പറ്റുള്ളൂ. പരമേശ്വരനാണെങ്കിൽ ലോകവ്യവഹാരമേ ഇല്ലാതെ ദേവിയെ കൂടാതെ അന്തർമുഖനായിട്ട് മൗനമുദ്രയില് ചിന്മുദ്രയില് സമാധിസ്ഥനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഈ കഥ എങ്ങനെ ഭഗവാനോട് പറയാനോ അവർക്ക് ധൈര്യമില്ല. ബ്രഹ്മാവിനോട് പറയാണ്. അവസാനം ദേവന്മാരൊക്കെ കൂടെ ബ്രഹ്മാവിന്റെ ഉപദേശം ബ്രഹ്മാവിനെ സ്തുതിച്ച് ദേവന്മാർക്ക് കൂടെ നിശ്ചയിച്ചു കാമദേവനെ ഭഗവാന്റെ അടുത്തേക്ക് ചോദിപ്പിച്ചയക്കാം. ഭഗവാന് ദേവിയോട് അനുരാഗം വരുന്ന രീതിയിൽ കാമദേവനെ പറഞ്ഞയക്കണം. ഈ സമയത്ത് ഭഗവാനാണെങ്കിൽ സർവജ്ഞനായ ഭഗവാൻ ഒരു ലീല അത്രയേ ഉള്ളൂ. ഭഗവാന് ബാഹ്യമായിട്ടുള്ള തന്റെ വ്യവഹാരങ്ങളൊക്കെ ഒരു ലീല മാതിരി. ഭഗവാൻ ഇതൊന്നും അറിയാത്ത മാതിരി ഭഗവാൻ എന്ത് ചെയ്തു? ഗംഗയുടെ ഒരു തീരത്തിൽ വന്ന് തപസ് ചെയ്യാൻ എന്നുള്ള വ്യാജേന് ഭഗവാൻ അവിടെ ഗംഗയുടെ ഒരു തീരത്തില് ഗംഗാപ്രവാഹത്തിന് ഒരു തീരത്തിൽ വന്ന് അഗ്നി ആദാനം ചെയ്ത് തപസ് ചെയ്യാൻ ആരംഭിച്ചു. സകൃത്തിവാസ തപസേ യഥാത്മാ ഗംഗാപ്രവാഹോത്ഥിത ദേവദാരു പ്രസ്ഥം ഹിമദ്രേ മൃഗനാഭിഗന്ധി കിഞ്ചിത് ക്വണത് കിന്നരമധ്യുവാസ തത്രാഗ്നിമാദായ സമിത്സമിദ്ധേ സ്വമേവ മൂർത്യന്തരമഷ്ടമൂർത്തി സ്വയം വിധാത തപസ്ഫലാനാം കേനാപി കാമേന തപശ്ചചാര. ഭഗവാൻ ഗംഗയുടെ തീരത്തില് മനോഹരമായ ഒരു ദേശത്ത് ഗംഗ വന്നിങ്ങനെ പ്രവാഹം വന്ന് ചാടുന്ന സ്ഥലത്ത് ഒരു മനോഹരമായ പ്രദേശത്തില് അഗ്നിയെ തന്റെ മുമ്പിൽ ആദാനം ചെയ്ത് ധുനി കൊളുത്തി വെച്ച് അന്തർമുഖനായി സമാധിസ്ഥനായി പത്മാസനസ്ഥനായി ഭഗവാൻ തപസ് ചെയ്യാൻ ആരംഭിച്ചു എന്ന് ആ ഭഗവാനെ വർണ്ണിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് കാളിദാസനും വാൽമീകിയും ഈ തപോവർണ്ണന ആശ്രമവർണ്ണന ഒക്കെ വളരെ മനോഹരമായിരിക്കും. ഇവിടെ ഭഗവാൻ ഇങ്ങനെ എങ്ങനെ തപസ് ചെയ്യുന്നതെന്ന് വെച്ചാല് അഗ്നി ആദാനം ചെയ്യും. ഈ അഗ്നി തന്നെ ഭഗവാന്റെ ഒരു പ്രതിബിംബമാണ്. ഈ ജഗത്ത് മുഴുവൻ പരമേശ്വരന്റെ സ്വരൂപമാണ് എന്നാണ്. ഭൂരംബാംസ്യനലോ അനിലോ അംബരം അഹർണാഥോ ഹിമാംശു പുമാൻ ഇത്യാഭാതി ചരാചരാത്മകമിതം യസ്യൈവ മൂർത്യഷ്ടകം നാന്യത് കിഞ്ചന വിദ്യത്തെ വിമർശതാം യസ്മാത് പരസ്മാത് വിഭോ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇതം ശ്രീ ദക്ഷിണാമൂർത്തയേ. പഞ്ചഭൂതങ്ങള് ഭൂഹു അംബാംസി അനലോ അനിലോ അംബരം അഹർനാഥ ഹിമാംശുഹു പുമാൻ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ചന്ദ്രൻ, സൂര്യൻ, ചേതന, ഈ എട്ടെണ്ണവും പരമേശ്വരന്റെ സ്വരൂപമാണ്. ഈ ജഗത്തില് ഈ എട്ടെണ്ണങ്ങളല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നാണ്. അന്യത് കിഞ്ചന വിദ്യതേ വിമൃശതാം. ഈ ജഗത്ത് മുഴുവൻ ഉണ്ടായിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. ഈ പഞ്ചഭൂതങ്ങളുടെ പഞ്ചീകരണ പ്രക്രിയ എന്ന് വേദാന്തം പറയും. പഞ്ചഭൂതങ്ങള് കൂടി തമ്മിൽ ചേർന്നിട്ടാണ് ഈ ജഗത്തുണ്ടായി. ഈ പഞ്ചഭൂതങ്ങളും ഭഗവാന്റെ സ്വരൂപമാണെന്ന്. സ ഏതസ്മാദാത്മന ആകാശ സംഭൂത ആകാശദ്വായു വായോരഗ്നി അഗ്നേരാപ അദ്ഭ്യ പൃഥിവി. ഇങ്ങനെ ഒന്നിന്നും ഒന്ന് ഒന്നിന്നും ഒന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ പഞ്ചഭൂതങ്ങളും ഈ ജഗത്തിന് കാരണമായിരിക്കുന്നു. ഈ പഞ്ചഭൂതങ്ങളും പരമേശ്വരന്റെ സ്വരൂപമാണ്. സൂര്യനും ചന്ദ്രനും ഭഗവാന്റെ സ്വരൂപമാണ്. ഇതിനകത്തിരിക്കുന്ന ചേതനയും ഭഗവാനാണെന്ന് വെച്ചാൽ ഭഗവാൻ അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതൊക്കെ ഭഗവാന്റെ സ്വരൂപമാണെന്ന് അറിഞ്ഞാൽ ഭഗവാനെ അല്ലാതെ ഒന്നിനെയും കാണാൻ പറ്റില്ല. മാണിക്യവാചക സ്വാമികളോടത്ത് പറയുന്നു, ഹേ ഭഗവാൻ, അങ്ങയല്ലാതെ ഒന്നും കാണാനില്ലല്ലോ എന്നാണ്. വിണ്ണാകി മണ്ണാകി ഒളിയാകി വളിയാകി ഊനാകി ഉയിരാകി ഉണ്മയുമായി ഇന്മയുമായി കോനാകി യാൻ എനത് എന്ന് അവരവരെ ശൂതാടുവാനാകി നിൻറായേ എൻ ചൊല്ലി വാഴ്ത്തുവനെ. മണ്ണാകി വിണ്ണാകി ഒളിയാകി വളിയാകി ഊനാകി ഉയിരാകി ഉണ്മയുമായി ഇന്മയുമായി ഈ ശരീരത്തിനകത്ത് അജ്ഞാനമായിട്ട് അഹങ്കാരമായിട്ട് ഇരിക്കുന്നതും ഭഗവാന്റെ സ്വരൂപമാണെന്നാ പറയുന്നത്. യാൻ എനത് എന്ന് അവരവരെ ശൂതാടുവാനാകി, അതും ഭഗവാന്റെ സ്വരൂപം. അപ്പൊ ഭഗവാൻ അല്ലാതെ വേറെ ഒന്നുമില്ല. ഭഗവാനെ ആര് സ്തുതിക്കാനാണെന്നാണ്. അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ തന്റെ തന്നെ സ്വരൂപമായ അഗ്നിയെ തന്റെ മുമ്പിൽ ആദാനം ചെയ്ത് ബാഹ്യവ്യവഹാരമൊന്നുമില്ലാതെ അന്തർമുഖനായിട്ട് സമാധിസ്ഥനായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഹിമവാൻ ആലോചിച്ചു, ഇതാണ് പറ്റിയ സമയം എന്നാണ്. കാരണം പരമേശ്വരൻ കൃപാനിധി ഒരു ഒരു ചെറിയൊരു സിഗ്നൽ തന്നിരിക്കണോ അവിടുന്ന്. നാരദ ഭഗവാൻ തന്നെ വന്ന് പറഞ്ഞു കഴിഞ്ഞു, പരമേശ്വരന് വിധിക്കപ്പെട്ടവളാണ് പാർവതി എന്ന്. എന്തായാലും ദേവന്മാരുടെ മുൻകൂട്ടി അവര് അറിവ് തന്നു കഴിഞ്ഞു. ഇനി പരമേശ്വരന്റെ വശത്തു നിന്ന് ഭഗവാന്റെ വശത്തു നിന്ന് ഒരു ചെറിയൊരു ഒരു ലക്ഷണം കാണണോ, അതിന് അതിനുവേണ്ടിയാണ് ഇത്ര ദിവസം കാത്തോണ്ടിരുന്നത്. ആ ഭഗവാൻ തന്നെ ഇവിടെ വന്ന് ഗംഗാപ്രവാഹ വന്ന് പതിക്കുന്ന സ്ഥലത്ത് തപസ് ചെയ്യാനായിട്ട് വന്ന് ഇരുന്നു കഴിഞ്ഞു. അപ്പൊ ഹിമവാൻ ആലോചിച്ചു, പാർവതിയെ ഭഗവാന് ശുശ്രൂഷിക്കാനായിട്ട് തപസ് ചെയ്യാൻ ഭഗവാന് സാമഗ്രികളൊക്കെ കൊണ്ടുകൊടുക്കാനായിട്ട് സാമഗ്രികളൊക്കെ ഒരുക്കി കൊടുക്കാനും ഭഗവാന് ദിവസം വേണ്ട വസ്തുക്കളൊക്കെ കൊണ്ടുകൊടുക്കാനുമായിട്ട് പാർവതീദേവിയെ നിയോഗിച്ചു. പാർവതീദേവി തന്റെ സഖികളെയും കൂട്ടിക്കൊണ്ട് പരമശിവന് വേണ്ട തപസ്സിന് വേണ്ട സാമഗ്രികളൊക്കെ സമിത്ത് ജലം ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ഭഗവാൻ തപസ്സിനിരിക്കുന്ന സ്ഥലമൊക്കെ വൃത്തിയാക്കി ഭഗവാന് പുഷ്പഹാരം കൊണ്ടുവന്ന് ദിവസം ഭഗവാനെ മനസ്സുകൊണ്ട് ആരാധിച്ച് പൂജിച്ച് ആ പുഷ്പഹാരം ഭഗവാന് ചാർത്തി ദേവി പൂജിക്കും അത്രേ. അപ്പോ കാളിദാസൻ പറയാണ്, ഭഗവാൻ തപസ് ചെയ്യുമ്പോ തപസ്സിന് വിഘ്നകരമായിട്ടുള്ള ഈ പൂജ, ഈ ഒരു സ്ത്രീയുടെ സാന്നിധ്യം, ഒരു സ്ത്രീയെ അതും ഒരു കന്യകയെ തന്റെ തപസ് ചെയ്യുമ്പോ തന്നെ ശുശ്രൂഷിക്കാനായിട്ട് പരമേശ്വരൻ എന്തുകൊണ്ട് സമ്മതിച്ചു എന്ന്, അത് ചെയ്യാൻ പാടുണ്ടോ, അത് വിഘ്നകരമല്ലേ, അത് വിഘ്നം ഉണ്ടാക്കുന്നതല്ലേ എന്ന് വെച്ചാല് കാളിദാസൻ പറയാണ്, അങ്ങനെ ഒരു വിഘ്നമുണ്ടെങ്കിലും ധീരന്മാരെ അത് ഒരു വിധത്തിലും ബാധിക്കില്ല. എത്ര തടസ്സമുണ്ടാക്കുന്ന വികാരത്തിന് ഹേതുവായ വസ്തുക്കൾ അടുത്തുണ്ടെങ്കിലും ആരാണോ വികാരപ്പെടാതെ ഇരിക്കുന്നത് അവനാണ് ധീരൻ. വികാരഹേതൗ സതിവിക്രിയന്തേ ഏഷാം ന ചേതാംസി തയേവ ധീരാഹ. വികാരസേതൗ ഹേതൗ സതി. വികാരത്തിന് ഹേതുവായ വസ്തുക്കൾ അടുത്തിരിക്കുമ്പോൾ പോലും യാതൊരു വിധത്തിലുള്ള വികാരവും ചാഞ്ചല്യവും ഇല്ലാതെ ആരുടെ മനസ്സ് നിശ്ചലമായിട്ടിരിക്കുന്നോ അവനാണ് ധീരൻ എന്നാണ്. ഇത് വളരെ ഉയർന്ന ലെവലാണ്. അത് പറഞ്ഞ് നമ്മളൊന്നും പോയി പരീക്ഷിക്കരുത്. ഇതൊക്കെ പരമാത്മ തത്വജ്ഞാനികളായിട്ടുള്ളവർക്ക് ഇതൊന്നും ബാധിക്കില്ല. അങ്ങനെ ഇരിക്കുന്നവരാണ് ധീരന്മാർ. അതിനു മുമ്പൊരു ധീരലക്ഷണം വിദ്യാരണ്യസ്വാമികൾ ഒരിടത്ത് പറയുന്നുണ്ട്. ധീരൻ ആരാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരെയൊക്കെ ധീരൻ എന്ന് വിളിക്കും. വിദ്യാരണ്യസ്വാമി പറഞ്ഞു, ഇന്ദ്രിയങ്ങളൊക്കെ പ്രബലമായിട്ടിരിക്കുന്ന കാലത്ത്, അതായത് ഒരു ചെറുപ്പക്കാല വയസ്സിൽ തന്നെ ആരാണോ ആ ഇന്ദ്രിയങ്ങളെയൊക്കെ അന്തർമുഖമായിട്ട് തിരിച്ചുവിട്ടുകൊണ്ട് ഭഗവാനെ അന്വേഷിക്കുന്നത്, ഭഗവത് തത്വത്തിനെ അറിയാൻ ആഗ്രഹിക്കുന്നത്, ആത്മതത്വത്തിനെ വിചാരണം ചെയ്യുന്നത്, അവനാണ് ധീരൻ എന്നാണ്. ധീരത്വം അക്ഷപ്രാബല്യേപി അഖിലാസ്വാദ വഞ്ചയ തിരസ്കൃത്യ അഖിലാക്ഷാണി തച്ചിന്തായാം പ്രവർത്തനം. ഇന്ദ്രിയങ്ങളൊക്കെ പ്രബലങ്ങളായിട്ടിരിക്കുന്ന കാലത്ത് തന്നെ ഭഗവാനെ അറിയാനായിട്ട് ഭഗവത് വിചാരത്തിനായിട്ട് തപസ് ചെയ്യാന്ന് വെച്ചാല് അതാണ് ഏറ്റവും വലിയ ധീരത്വം എന്നാണ് ഇവിടെ പറഞ്ഞു. അതിലും ഉയർന്ന ലെവലാണ് ഇവിടെ കാളിദാസൻ പറയുന്നത്. എന്ത് വികാരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുകയില്ല എന്നാണ്. ഗുണാ ഗുണേഷു വർത്തന്തേ ഇതി മത്വാ ന സജ്ജതേന. ഇതൊക്കെ എന്താണ് വിഷയങ്ങളാണ്, ഇതൊക്കെ ദൃശ്യപദാർത്ഥങ്ങളാണ്, ഞാൻ സാക്ഷിയായ ആത്മാവാണെന്ന് അറിഞ്ഞു അതിലൊന്നും ബന്ധപ്പെടാതെ ഇരിക്കും ഞാനീ. അതുകൊണ്ട് ഭഗവാൻ അനുവദിച്ചു അത്രേ പാർവതീദേവിയെ ശുശ്രൂഷ ചെയ്യാനായിട്ട് അനുവദിച്ചു എന്നാണ്. ദേവി ഇങ്ങനെ ദിവസം ഭഗവാന് സേവ ചെയ്തുകൊണ്ട് ആനന്ദമായിട്ടിരിക്കുകയാണ്. ദേവിയുടെ ചിത്തത്തില് ഭഗവാനെ പൂജിക്കുന്നത് തന്നെ വലിയ ആനന്ദമായിട്ടിരിക്കുന്നു. ആ ഭഗവാന്റെ സാന്നിധ്യം തന്നെ വലിയ ആനന്ദമായിട്ടിരിക്കുന്നു. ഭഗവാൻ എന്നെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് തന്നെ ഒന്ന് നോക്കില്ലേ എന്ന് ദേവിക്ക് തോന്നിയാൽ ഭഗവാൻ അങ്ങോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. ഭഗവാൻ ലോകമുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതെ അന്തർമുഖനായിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് ദേവന്മാർ ആലോചിച്ചു, പാർവതീദേവി ഭഗവാനെ ശുശ്രൂഷിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഭഗവാൻ എന്നെങ്കിലും ഒരു ദിവസം ദേവിയെ പരിണയിക്കാൻ തയ്യാറാവും എന്ന് കാത്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ അതിന്റെ ലക്ഷണങ്ങളെ കാണിക്കുന്നില്ല, ശില പോലെ ഇരിക്കുന്നു. ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള മട്ടിൽ ഭഗവാൻ അന്തർമുഖനായിട്ട് സമാധിസ്ഥനായിട്ട് ഇരിക്കുന്നു. എന്നാൽ ദേവിക്കെങ്കിലും എന്തെങ്കിലും അതൃപ്തി വരുന്നുണ്ടോ എന്ന് വെച്ചാൽ ദേവിക്കും യാതൊരുവിധ അതൃപ്തി ഇല്ല. ദേവിയും ഭഗവാനെ ശുശ്രൂഷിക്കുന്നതിൽ തന്നെ രതയായിട്ട് ആനന്ദമായിട്ടിരിക്കുന്നു. ദേവന്മാർ ആലോചിച്ചു, ഇങ്ങനെയായാൽ നമ്മളുടെ കാര്യം നടക്കില്ല, താരകാസുര വധം നടക്കണമെങ്കിൽ പരമേശ്വരനും പാർവതിയും കൂടിയുള്ള സംയോഗം നടക്കണം, വിവാഹം നടക്കണം, എന്നാലേ താരകാസുര വധം നടക്കുള്ളൂ. അതുകൊണ്ട് അതിന് എന്തെങ്കിലും വഴി നോക്കണം എന്ന് വെച്ച് ഇവരൊക്കെ കൂടെ ഇപ്പൊ ഇന്ദ്രൻ പോയിട്ട് കാമദേവനെ പോയി സമീപിച്ചു. കാമത്തിന് അധിഷ്ഠാനമായിട്ടുള്ള ദേവതയാണ് കാമദേവൻ. ആ കാമദേവനെ പോയി സമീപിച്ച് ഇന്ദ്രൻ കാമദേവനെ നന്നായിട്ട് സ്തുതിച്ചു. ഈ അജ്ഞാനികളായിട്ടുള്ളവരെ അങ്ങോട്ട് സ്തുതിച്ചു കഴിഞ്ഞാൽ അവരങ്ങോട്ട് ഗ്യാസ് കയറും. അവരെന്താ ചെയ്യാൻ പോ, എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് അവർ ആലോചിക്കില്ല. അങ്ങോട്ട് സ്തുതിച്ചു കഴിഞ്ഞാൽ ഒക്കെ മറന്നുപോകും. നമ്മളെ ആരെങ്കിലും സ്തുതിക്കുകയാണെങ്കിൽ വളരെ സൂക്ഷിക്കണം, അയാൾക്ക് എന്തോ കാര്യം നേടാനുണ്ടെന്ന് അർത്ഥം. യെസ്, എന്താണ് സം ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറയും. ഈ ചൊല്ല് തന്നെ വന്നത് വലിയൊരു റൈറ്റർ അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് പോകുമ്പോ ഒരു കൊല്ലന്റെ ആലയിലേക്ക് കയറി അത്ര പോണ വഴിയിൽ. അപ്പോ അയാൾ പണിയെടുക്കുന്നത് കാണുമ്പോ ഈ കുട്ടിക്ക് വലിയ രസം തോന്നി, അഞ്ചു മിനിറ്റ് നോക്കിയും തിന്നു. അപ്പൊ ഈ കൊല്ലൻ ആലോചിച്ചു, അന്ന് കൊല്ലന് സഹായിക്കാനുള്ള ആള് വന്നിട്ടില്ല. അപ്പൊ അയാൾ കുട്ടിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അത്രേ ഇതൊന്ന് പിടിച്ചോളൂ, നീ എത്ര നല്ല കുട്ടിയാണ്, നീ നന്നായിട്ട് പഠിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ കുട്ടിയോട് പിടിച്ചോളൂ, ഒന്ന് സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറെ നേരം കഴിഞ്ഞ് കുട്ടിയെ പൊക്കി 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 കുട്ടിയെ പുകഴ്ത്തി 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 അവസാനം കുട്ടി സ്കൂളിലേക്ക് പോണ കാര്യം പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ സ്കൂളിലേക്ക് പോകണമല്ലോ എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ കൊല്ലം പറഞ്ഞു, നീ നല്ല കുട്ടിയല്ലേ, സ്കൂളിലേക്ക് പോയില്ലെങ്കിലും പഠിച്ചോളും, നീ സ്കൂളിലേക്ക് പോയില്ലെങ്കിലും പഠിച്ചോളും എന്ന് പറഞ്ഞ് കുറെ നേരം നിർത്തി നിർത്തി അവസാനം അദ്ദേഹത്തിന് അന്നത്തെ സ്കൂളിൽ പോയി. പിന്നിക്കാലത്ത് വലിയ ഒരു എഴുത്തുകാരനായിട്ട് മാറിയ ഒരാളാണ് അദ്ദേഹമാണ് ഈ ചൊല്ല് കൊണ്ടുവന്നതെന്നാണ്. ഹി ഹാസ് സം ആക്സ് ടു ഗ്രൈൻഡ്. അദ്ദേഹത്തിന് എന്തോ മഴ പഴിപ്പിക്കാനുണ്ടെന്നാണ്, എന്തോ ഇരുമ്പ് പണിയുണ്ട്. ആ ചൊല്ല് അങ്ങനെയാണ് ഇംഗ്ലീഷിൽ വന്നത്. എന്തെങ്കിലും കാര്യം നേടാനാണ് പലപ്പോഴും പുകഴ്ത്ത. ഈ കാമദേവനെ ഇന്ദ്രൻ അങ്ങനെ പൊക്കിവെച്ചു, നിന്നെ പോലെ ആരുണ്ട് ഈ ലോകത്തില്, നീ വിചാരിച്ച കുലുങ്ങാത ആൾ ആരുണ്ട് ലോകത്തിലുള്ളവരൊക്കെ, നിനക്ക് അടിമപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്, അതൊക്കെ സത്യമാണെങ്കിലും. കാമദേവൻ അങ്ങോട്ട് ഗ്യാസ് കയറി. ഇന്ദ്രൻ പറഞ്ഞു, നിന്റെ സഹായം എനിക്കിപ്പോ വളരെയധികം ആവശ്യം വന്നിരിക്കണോപ്പാ, നീ സഹായിച്ചാലേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സാധാരണ ഒരാൾ വന്ന് പുകഴ്ത്തിയാല് അപ്പൊ തന്നെ നമുക്ക് സന്തോഷം തോന്നും. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അതിലെ ജനറൽ മാനേജർ വന്ന് നിന്നെ പോലെ ഒരാളില്ല എന്നൊരു പ്യൂണിന്റെ അടുത്ത് പറഞ്ഞാൽ ആ പ്യൂണിന് എങ്ങനെ ഉണ്ടാവും? നീ ഇല്ലെങ്കിൽ ഈ കമ്പനിയെ ഓടില്ല എന്നൊക്കെ വെച്ചാൽ അതിന്റെ ജനറൽ മാനേജർ വന്ന് പറയുകയാണെന്ന് വെച്ചാൽ ആ പ്യൂണിന് എങ്ങനെ ഉണ്ടാവും? എത്ര അയാൾക്ക് സന്തോഷം തോന്നും. അതുമാതിരിയാണ് അവിടെ ദേവേന്ദ്രൻ വന്ന് കാമദേവനോട്, നീ ഇല്ലെങ്കിൽ കാര്യം നടക്കില്ല, ലോകത്തിന് മുഴുവൻ നീ അടക്കി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ കാമദേവൻ പറഞ്ഞു, പറഞ്ഞോളൂ. കാമദേവൻ ഉടനെ പറഞ്ഞു, ആ എന്ത് കാര്യമാണ് നിനക്കാവേണ്ടത്, ഞാൻ ചെയ്തുതരാം, പറയൂ. ആരാണ് കീഴടക്ക, ഏത് ഋഷിയാണ് തപസ് ചെയ്യുന്നത്? വിശ്വാമിത്രം തപസ് ചെയ്യുന്നുണ്ടോ? എത്ര വലിയ ഋഷികൾ തപസ്, അവരെയൊക്കെ കുലുക്കാൻ ഞാൻ തയ്യാറാണ്. ഇനിയിപ്പോ പരമശിവൻ തന്നെ തപസ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ കുലുക്കി കളയാമെന്നാണ്. അറിയാതെ വായിന്ന് അബദ്ധം വീണുപോയതാണ്. ആലോചിച്ചില്ലേ, അങ്ങോട്ട് തന്നെ പോണ്ടി വരുന്ന ആലോചിച്ചില്ലേ കാമദേവൻ? പരമശിവനെ തപസ് ചെയ്യുന്ന പരമശിവന്റെ തപസ്സിനെ തന്നെ കുൽക്കണമെങ്കിൽ ഞാൻ തയ്യാറാണ് പറയൂന്നു. ഇന്ദ്രന് ആലോചി, ഇതിനാണ് ഇന്ദ്രൻ അത്ര നേരം വായി തുറക്കാതിരുന്നത്. ആരാണ് കക്ഷി എന്ന് പറയാതിരുന്നത്? ഇന്ദ്രൻ അത്ര നേരം പറയാതിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അവന്റെ വായിൽ നിന്ന് വരണത് പരമശിവൻ എന്നും പറയണ വേറെ ഉണ്ടാതിരുന്നു. ഇതൊക്കെ ടെക്നിക്കാണ്. കൈകേയിയും ദശരഥൻ രാമന്റെ ശിരസിൽ രാമനെ ആണയായിട്ട് സത്യം ചെയ്യണമെന്ന് പറഞ്ഞ വേറെ ഉണ്ടാതിരുന്നു. എന്താ കാര്യം എന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞ ശേഷമാണ് കൈകേയി ദശരഥനോട് പറയുന്നത്, രാമൻ ഇതാണ് വരമാണ് ചോദിക്കാൻ പോകുന്നത്, ഈ വരമാണ് ചോദിക്കാൻ പോകുന്നത്. അതുമാതിരി ഇവിടെ ഇന്ദ്രൻ പരമശിവനെ പോലും ഞാൻ കുലുക്കി കളയാമെന്ന് കാമദേവൻ പറഞ്ഞ വേറെ ഉണ്ടാതിരുന്നു. അതിനുശേഷമാണ് ഇന്ദ്രൻ പറയുന്നത്, അത് തന്നെയാ ഞങ്ങളുടെ ആഗ്രഹം. കാമദേവന് തലയിൽ ബോംബ് വീണ മാതിരിയായി. ആലോചിച്ചില്ല ഭഗവാന്റെ അടുത്ത് തന്നെ പോണ്ടി വരുന്നത്. അപ്പോ കാമദേവനോട് പറഞ്ഞു, നിനക്ക് വലിയ വിഷമമൊന്നുമില്ല, പരമശിവൻ ഇപ്പോ കൈലാസത്തുനിന്ന് വിട്ട് ഗംഗാപ്രവാഹത്തിന്റെ പതിക്കുന്ന ഒരു തീരത്തില് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നിനക്ക് വളരെ സൗകര്യമായിട്ട് പാർവതീദേവി പരമേശ്വരനെ ശുശ്രൂഷിച്ചുകൊണ്ട് അടുത്ത് തന്നെ ഉണ്ട്. ഭഗവാനും പാർവതീദേവിയെ ശുശ്രൂഷിക്കാനായിട്ട് അനുവദിച്ചിട്ടുണ്ട്, സേവ ചെയ്യാനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തക്കം നോക്കി നീ നിന്റെ ബാണം അയച്ചാൽ മതി. നിന്റെ ബാണത്തിന് കീഴടങ്ങാത്തവർ ആരാണോ ഉള്ളത് എല്ലാവരും അതിന് അടക്കമാണ്. അതുകൊണ്ട് തക്കം നോക്കി നീ ബാണം അങ്ങോട്ട് അയക്കാം. കാമദേവന് കൈയും കാലും ഒക്കെ നെടുകാൻ തുടങ്ങി. ഭഗവാന്റെ അടുത്ത് എങ്ങനെ പോവുക? അവസാനം ഇന്ദ്രന്റെ ആജ്ഞയും ലംഘിക്കാൻ നിവൃത്തിയിലെ ആദ്യം തന്നെ വാക്കുകൊടുത്തു കഴിഞ്ഞു. വസന്ത ഋതുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് രതീദേവിയും കൂട്ടിക്കൊണ്ട് കാമദേവൻ പരമശിവനെ നോക്കി അങ്ങോട്ട് പോവാണ്. പോണ വഴിയിലൊക്കെ എല്ലായിടത്തും കാലത്തിലല്ലാതെ അകാലത്തിൽ വസന്തകാലങ്ങൾ വന്നു എന്നാണ്. പുഷ്പങ്ങളൊക്കെ വിരിഞ്ഞു, കുയിലുകളൊക്കെ പാട്ടുപാടാൻ തുടങ്ങി. തപസ് ചെയ്യുന്ന ഋഷിമാർക്കും മുനിമാർക്കുമൊക്കെ മനസ്സിനെ കീഴടക്കാൻ വലിയ വിഷമം തോന്നി തുടങ്ങി. കാരണം ഇയാൾ ആ സമയത്ത് വന്നിരിക്കുകയാണ്. എല്ലാവരുടെ മനസ്സിനെയും മതിച്ചുകൊണ്ട് ഇയാള് ഭഗവാൻ തപസ് ചെയ്യുന്ന സ്ഥാനത്തിലേക്ക് കടന്നു വന്നു. അവിടെ ഒരു പർട്ടിക്കുലർ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് പോയി അത്രേ. എന്താന്ന് വെച്ചാല് മെയിൻ ഗേറ്റില് നന്ദികേശ്വരൻ കയ്യിൽ ചൂരൽ വഴിയായിട്ട് നിൽക്കണമെന്നാണ്. ഭൂതഗണങ്ങളെയൊക്കെ അടക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് കടക്കരുതെന്ന് വെച്ചാൽ. അപ്പൊ ആ വഴിക്ക് പോവാതെ വേറെ ഗേറ്റ് കൂടെ കാമദേവൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അവിടെ പോകുമ്പോ നന്ദികേശ്വരന് ഭയം. എന്താന്ന് വെച്ചാല് എപ്പോഴും ഈ കാമെന്ന് വെച്ചാൽ എന്താ, അവിദ്യ അജ്ഞാനം മായ എന്നാണ്. മായയ്ക്ക് ഭഗവാനെക്കാളും കൂടുതൽ ഭയം ഭാഗവതോത്തമന്മാരെയാണ്, ഭഗവത് ഭക്തന്മാരെയാണ്. ഭഗവാനെ ചലിപ്പിച്ചാൽ പോലും ഭഗവത് ഭക്തന്മാരെ ചലിപ്പിക്കാൻ അനക്കാൻ പറ്റില്ല. ദാസ്യവൃത്തി ചെയ്യുന്നവർക്ക് ഒരിക്കലും പാതിഥ്യമായി അവർ പതിക്കുകയില്ല എന്നാണ്. നമ്മള് ശിവപൂജ ചെയ്യുമ്പോൾ ആദ്യം നന്ദികേശ്വരൻ ഒരു പൂജ ചെയ്യും. നന്ദികേശ്വര മഹാഭാഗ ശിവധ്യാന പാരായണ മഹേശ്വരസ്യ പൂജാർത്ഥം അനുജ്ഞാം ദാതുമർഹസി. ഭഗവാന്റെ പൂജ ചെയ്യാനായിട്ട് പരമേശ്വര പൂജയ്ക്ക് എനിക്ക് അനുജ്ഞ തരണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ശിവപൂജ തുടങ്ങുക. ഈ നന്ദികേശ്വരൻ എന്ന് വെച്ചാല് എല്ലാ ശിവഭക്തന്മാരെയും റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് നന്ദികേശ്വരൻ. ആഞ്ജനേയ എന്ന് വെച്ചാൽ എല്ലാ രാമഭക്തന്മാരെയും റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ആഞ്ജനേയ സ്വാമി. നന്ദികേശ്വരൻ എല്ലാ ശിവഭക്തന്മാരെയും റെപ്രസെന്റ് ചെയ്യാണ്. നന്ദികേശ്വരന് പൂജ ചെയ്താൽ എല്ലാ ശിവഭക്തന്മാരെയും പൂജിച്ചു കഴിഞ്ഞു. നന്ദികേശ്വരൻ ഇല്ലാത്ത വേറെ ഒരു ഗേറ്റ് കൂടെയാണ് കാമദേവൻ ഉള്ളിൽ പോകുന്നത്. ഉള്ളിൽ പോകുമ്പോ പത്മാസനസ്ഥനായിട്ട് ഭഗവാൻ ഗംഭീര സമാധിയിൽ ആണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ആ ദിവ്യമായ രൂപം കണ്ട് കാമദേവൻ അത്ഭുതപ്പെട്ടു പോയി. ഉള്ളില് ഒരു നടുക്കം വന്നു പോയി എന്നാണ് ഭഗവാൻ എനിക്ക് വളരെ മനോഹരമായിട്ട് പറയാണ്. സ ദേവദാരുദ്രുമവേദികായം ശാർദൂലചർമ്മ വ്യവധാനവത്യാം ആസീനം ആസീന ശരീരപാതഃ ത്ര്യംബകം സംയമിനം ദദർശ. സ ദേവദാരുദ്രുമവേദികായം ശാർദൂലചർമ്മ വ്യവധാനവത്യാം ആസീനം ആസന്ന ശരീരപാതഃ ത്ര്യംബകം സംയമിനം ദദർശ. ത്ര്യംബകം സംയമിനം ദദർശ. സംയമിയായിട്ടുള്ള ത്ര്യംബകേശ്വരനെ കണ്ടു. എങ്ങനെയാന്ന് വെച്ചാല് ഭഗവാൻ ദേവദാരുദ്രുമവേദികായ ഒരു ദേവദാരു വൃക്ഷത്തിന്റെ അതിന്റെ തട്ടത്തില് അതിന്റെ വേദിയില് ഒരു പുലിത്തോലിനെ വിരിച്ച് അതിന്റെ മുകളില് ഭഗവാൻ ഇരിക്കുകയാണ്. ആസീനം അതിലിരിക്കുക ഭഗവാൻ ഗംഭീര സമാധിയിൽ ലയിച്ച് വ്യവഹാരമേ ഇല്ലാതെ അന്തർമുഖനായിട്ട് ഭഗവാൻ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സംയമിയായ ഭഗവാൻ, സംയമി എന്ന് വെച്ചാൽ സർവത്തിനെയും അന്തരംഗത്തിലേക്ക് അടക്കി തിരിച്ചു വെച്ചിരിക്കുന്നവൻ. സൃഷ്ടികർത്താവ് ഇന്ദ്രിയങ്ങളെ മുഴുവൻ പുറത്തേക്കാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. ഒന്നും ഉള്ളിലേക്ക് തിരിയാൻ ശക്തമല്ല, എല്ലാം പുറത്തേക്കാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. ഉപനിഷത്ത് പറയുന്നു എന്താ, പരാഞ്ചിഖാനി വ്യതൃണത് സ്വയം ഭൂഹു തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ കശ്ചിത് ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷു അമൃതത്വമിച്ഛന്ന്. പരാഞ്ചിഖാനി വ്യതൃണത് സ്വയം ഭൂഹു, ബ്രഹ്മാവ് എന്ത് ചെയ്തു, ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്ക് തിരിച്ചു വെച്ചു എന്നാണ്. എന്നിട്ട് ശാസ്ത്രങ്ങളിലൊക്കെ എഴുതി വെച്ചു എല്ലാത്തിനും ഉള്ളിലേക്ക് തിരിച്ചു നോക്കൂ എന്നാണ്. ഭഗവാൻ സൃഷ്ടിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെയൊക്കെ പുറത്തേക്ക് തിരിച്ചു വെച്ചു. ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ അന്തർമുഖമാക്കണമെങ്കിൽ ആർക്കാ പറ്റ, ധീരഹ എന്നാണ്. കശ്ചിത് ധീരഹ, ധീരനായിട്ടുള്ള ഏതോ ഒരു ധീരൻ. പ്രത്യേകാത്മാനം ഐക്ഷത്, ഉള്ളിലിരിക്കുന്ന ആത്മവസ്തുവിനെ കണ്ടു. എങ്ങനെയാ, ആവൃത്ത ചക്ഷുഹു എന്നാണ്.